ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഓഗസ്റ്റ് മാസം 6-ാം തീയതി 78-ാം സങ്കീർത്തനം ഇന്ന് വായിക്കുന്നു. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങൾ ചെവിചായ്പീൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ളൂർ തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല, അവൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. അവൻ മിസ്രയീം ദേശത്ത് സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണുകെ അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്കിയ ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി, സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു, യാക്കോബിന്റെ നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിന്റെ നേരെ കോപവും പൊങ്ങി. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായികയാൽ തന്നെ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകുമണ്ണം ആഹാരം അയച്ചു. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. അവരുടെ പാളയത്തിന് നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഭക്ഷണം അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു, ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു. ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു, അവന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി. അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും, അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും. ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കും. എങ്കിലും അവർ വായുകൊണ്ട് അവനോട് കപടം സംസാരിക്കും, നാവുകൊണ്ട് അവരോട് ഭോഷ്ക് പറയും. അവരുടെ ഹൃദയം അവനെങ്കൽ സ്ഥിരമായിരുന്നില്ല, അവന്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവൻ ഓർത്തു. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യ പ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രയേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. മിസ്രയീമിൽ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കൈയും അവൻ ശത്രുവിൻ വശത്തു നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിക്കുവാൻ വയ്യാത്ത വണ്ണം രക്തമാക്കി തീർത്തു. അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു, അവ അവരെ അരിച്ചു കളഞ്ഞു. തവളയെയും അയച്ചു, അവ അവർക്ക് നാശം ചെയ്തു. അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുക്കിളിക്കും കൊടുത്തു. അവൻ അവരുടെ മുന്തിരിവള്ളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടത്തി വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. അവൻ അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഏൽപ്പിച്ചു. അവനവരുടെ ഇടയിൽ തന്റെ കോപാഗ്നിയും ക്രോധവും രോഷവും കഷ്ടവും അയച്ചു. അനർത്ഥ ദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ അവൻ തന്റെ കോപത്തിന് ഒരു പാത ഒരുക്കി. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിന്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു. എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവൻ അവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വലം കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്തുകൊടുത്തു. ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു. വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു. വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീഷ്ണത ജനിപ്പിച്ചു. ദൈവം കേട്ടു ക്രുദ്ധിച്ചു. ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ച് കൊടുത്തു. അവൻ തന്റെ അവകാശത്തോട് കോപിച്ചു. തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. അവരുടെ യൗവനക്കാർ തീയ്ക്ക് ഇരയായി തീർന്നു. അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായതുമില്ല. അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ട് വീണു. അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല. അപ്പോൾ കർത്താവ് ഉറക്കമുണർന്നു വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു. അവർക്ക് നിത്യനിന്ദ വരുത്തുകയും ചെയ്തു. എന്നാൽ അവൻ യോസഫിന്റെ കൂടാരത്തെ ത്യജിച്ചു. എഫ്രയീം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല. അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അവൻ തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു. കൈമിടുക്കോടെ അവരെ നടത്തി. ഇനി പുതിയ നിയമത്തിൽ നിന്നും റോമർ എഴുതിയ ലേഖനം 7-ാം അധ്യായം വായിക്കുന്നു. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷന് ആയാൽ വിഭിചാരിണി എന്ന പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വിഭിചാരിണി എന്ന് വരാത്ത വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ? ഒരു നാളും അരുത്. പാപമത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. ന്യായപ്രമാണം ആത്മികമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ നയപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ നയപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. പ്രിയമുള്ളവരെ, 78 സങ്കീർത്തനം നാം ഇന്ന് വായിക്കുകയുണ്ടായി. ആസാഫിൻ്റെ ഒരു ധ്യാനം എന്നാണ് ഈ സങ്കീർത്തനത്തിന് തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത്. ആസാഫ് ധ്യാനിക്കുന്നത് ഇസ്രായേൽ ജനതയുടെ ചരിത്രം, കഴിഞ്ഞുപോയ ആ പശ്ചാത്തലം, ഒരു കടങ്കഥ പോലെ അത് പ്രസ്താവിക്കുന്ന ഒരു ഭാഗമാണ് 78 സങ്കീർത്തനം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. ഇന്നും ഒരു കടങ്കഥ പോലെ ജനത്തിൻ്റെ മധ്യത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ദൈവം ഇസ്രായേലിനെ നടത്തിയ ചരിത്രം. എന്തുകൊണ്ട്, എങ്ങനെ, ഈ വിധത്തിലുള്ള പല ചോദ്യങ്ങൾ അവരുടെ ആ പുറപ്പാടിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം എന്തുകൊണ്ട് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, തൻ്റെ ജനമായി തിരഞ്ഞെടുത്തു? ദൈവം എന്തുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചു, അവരെ സംരക്ഷിച്ചു, അവരെ വിടുവിച്ചു? ദൈവം എന്തുകൊണ്ട് പലപ്പോഴും അവരെ ശിക്ഷിച്ചു? ദൈവം എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു? ഇതൊക്കെ പലപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഇതൊരു കടങ്കഥ പോലെ അവശേഷിക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി അതിലുണ്ടായിരുന്നു, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് അധികാരമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന വാക്കുകൾ, വാചകങ്ങൾ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ തുടങ്ങുന്നത് തന്നെ എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സങ്കീർത്തനത്തിൽ മുഴുവൻ നാം ശ്രദ്ധിച്ചാൽ ഇസ്രായേലിനെ ദൈവം നടത്തിയ മരുഭൂമിയിലെ അവരുടെ അനുഭവങ്ങളും ദൈവം ഒരുക്കിയ അത്ഭുത വഴികളും അത്ഭുത വിടുതലുകളും ഒക്കെ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിലേറ്റവും ശ്രദ്ധേയമായി എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വാക്യം 29 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. എന്തൊക്കെ ഈ ജനം ആഗ്രഹിച്ചോ അതൊക്കെ ദൈവം അവർക്ക് കൊടുത്തു. ഒന്നും, അവരാഗ്രഹിച്ചതൊന്നും തന്നെ ദൈവം അവർക്ക് മുടക്കിയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം തെരഞ്ഞെടുത്ത തൻ്റെ ജനത്തിന് വേണ്ടി അവരുടെ പ്രവൃത്തികൾ പലപ്പോഴും ദൈവത്തിനെതിരായപ്പോഴും ദൈവത്തെ അനുസരിക്കാതെ പലപ്പോഴും അവർ നീങ്ങിയപ്പോഴും തൻ്റെ ജനം എന്തൊക്കെ ആഗ്രഹിച്ചോ ദൈവം അതൊക്കെ അവർക്ക് നൽകി എന്ന് നാം വായിക്കുന്നു. അതിനുശേഷം പിന്നീട് നാം വായിക്കുന്ന ഒരു ഭാഗം, ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. 34 വാക്യത്തിൽ പറയുമ്പോൾ, അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും, അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും. ദൈവം ഒരു കൊല്ലുന്ന ദൈവത്തെയും നാം ഇവിടെ കാണുന്നു. എന്തുകൊണ്ട് ദൈവം കൊല്ലുന്നു? ആഗ്രഹിച്ചതൊക്കെ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നു, അപ്പോൾ തന്നെ അതേ ദൈവം അതേ ജനത്തോട് അവരെ കൊല്ലുന്ന ഒരു പ്രവർത്തനം കൂടെ കാണുന്നു. അത് നമുക്ക് വളരെ വിരോധാഭാസമായി തോന്നിയേക്കാം. ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് നമ്മുടെ ചിന്തയിൽ ഉൾക്കൊള്ളുന്നതിനപ്പുറമായി വളരെ വിശാലമായി ദൈവം തൻ്റെ പ്ലാനുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ചിന്തിച്ചു നോക്കിയാൽ ഈ മനുഷ്യനെ, ഈ ഇസ്രായേൽ ജനതയെ ദൈവം കൊന്നില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വന്നില്ലായിരുന്നുവെങ്കിൽ, ഇത്രമാത്രം പോലും ദൈവം അവരെ ഭയപ്പെടുമായിരുന്നില്ല. എപ്പോഴൊക്കെ ദൈവം അവരെ കൊന്നിട്ടുണ്ടോ, ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ടോ, അപ്പോൾ മാത്രമാണ് അവർ ദൈവത്തിലേക്ക് തിരിയുവാൻ അവർ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമുക്കറിയാമല്ലോ, മനുഷ്യനെ പേടിയുള്ള ഒരേ ഒരു വിഷയം മരണം മാത്രമാണ്. മരണം അതിനെ എന്നും എല്ലാ കാലത്തും എല്ലാ തലമുറയിലും മനുഷ്യൻ ഭയപ്പെടുന്നു. മറ്റൊന്നിനെയും അതുപോലെ ഭയക്കുന്നതായി നാം കാണുന്നില്ല. മരണം അതിനെ അവർ ഭയപ്പെടുന്നു, മനുഷ്യൻ എന്നും പേടിയാണ്. ചിന്തിച്ചു നോക്കിയാൽ ഈ മരണം ഇല്ലായിരുന്നുവെങ്കിൽ, മരണം എന്നൊരു പ്രതിഭാസം ഇല്ലായിരുന്നുവെങ്കിൽ, മനുഷ്യൻ എന്നേ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോകുകയും ഒരു ഭയവുമില്ലാതെ, അല്പം പോലും ദൈവഭയമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ദൈവത്തെങ്കിലേക്ക് ഈ മനുഷ്യവർഗത്തെ അടുപ്പിക്കുവാൻ, ഇസ്രായേൽ ജനതയെ അടുപ്പിക്കുവാൻ ദൈവം ഉണ്ടാക്കിയ വഴിയാണ് പലപ്പോഴും അവരെ കൊല്ലുന്ന അനുഭവം. അവരെ കൊന്ന് മുടിക്കുക ആയിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. അതിനെ അപ്പുറമായി ദൈവത്തെങ്കിലേക്ക് പിന്നെയും അവരെ അടുപ്പിക്കുക, സന്മാർഗങ്ങളിൽ നല്ല വഴികളിൽ അവരെ നടത്തുക എന്നത് മാത്രമായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഓർക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അവൻ നമുക്ക് നാം ആഗ്രഹിച്ചതൊക്കെ അവൻ നമുക്ക് തരുന്നില്ലേ? എന്തൊക്കെ നാം അപേക്ഷിച്ചോ അതൊക്കെ ദൈവം നമുക്ക് നൽകുന്നില്ലേ? അപ്പോൾ തന്നെ പലപ്പോഴും ദൈവത്തിങ്കിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ നടപ്പുകൾ, നമ്മുടെ വഴികൾ ആയിപ്പോയത് മൂലം അവൻ നമ്മെ ശിക്ഷിക്കുന്ന അനുഭവം കാണുന്നു. ദൈവം എന്തുകൊണ്ട് ശിക്ഷിക്കുന്നു എന്ന് പരിഭവിച്ച് ദൈവത്തോട് ചോദ്യം ചോദിക്കുവാൻ മാത്രം നിൽക്കാതെ, ദൈവമേ, ഞാൻ ആഗ്രഹിച്ചതൊക്കെ നീ എനിക്ക് തന്നു, നീ എന്നെ നേർവഴിക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു, അത് ഞാൻ അറിയുന്നു, അതുകൊണ്ട് നിന്റെ വഴികളിൽ ജീവിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള തീരുമാനത്തോടെ നമുക്ക് മുന്നേറുവാൻ ഇടയാകട്ടെ. ഇസ്രായേലിനെ പറ്റിയുള്ള ഈ കടങ്കഥ, ഈ പുരാതന ചരിത്രം, അത് നമുക്ക് വളരെ പാഠമായിരിക്കുന്നു. അത് നാം വളരെ ജീവിതത്തിൽ അന്വർത്ഥമായി തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളാണ്. ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ ജനതയുടെ കാര്യം. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, ഇസഹാക്കിനെ തിരഞ്ഞെടുത്തു, യാക്കോബിനെ തിരഞ്ഞെടുത്തു, തലമുറ കടന്നു വന്ന് പിന്നീട് നാം ചിന്തിക്കുമ്പോൾ യോസഫിനെ അവൻ തിരഞ്ഞെടുത്തു എന്ന് തോന്നിപ്പോകാം. എന്നാൽ അതിന്റെ 67-ാം വാക്യം പറയുന്നു, എന്നാൽ അവൻ യോസഫിന്റെ കൂടാരത്തെ ത്യജിച്ചു, എഫ്രയീം ഗോത്രത്തെ തിരഞ്ഞെടുത്തില്ല. എഫ്രയീം ഗോത്രത്തെ തിരഞ്ഞെടുക്കാതെ അവൻ തിരഞ്ഞെടുത്തത് അവൻ യഹൂദ ഗോത്രത്തെയാണ്. താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. അങ്ങനെ ഇസ്രായേലിനെ ഭരിക്കുവാൻ അവനൊരു ദാവീദിനെ തിരഞ്ഞെടുത്ത കാര്യത്തെ, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തിയ കാര്യത്തെ എടുത്ത് പറയുന്നു. എപ്പോഴും ഓർക്കുക, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകൾക്ക് പ്രത്യേകതയുണ്ട്. ഒരിക്കലും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലയിൽ ദൈവം തനിക്ക് ആവശ്യമുള്ളവരെ കാലാകാലങ്ങളിലായി തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല. പലപ്പോഴായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുവാൻ നമുക്കും ഭാഗ്യം ലഭിച്ചു. മറ്റ് യോഗ്യതകളൊന്നും ഉണ്ടായിട്ടില്ല, ദൈവം തിരഞ്ഞെടുത്തു അത്രമാത്രം. അവൻ നമുക്ക് വേണ്ടുന്നതൊക്കെയും നാം ആഗ്രഹിച്ചതൊക്കെയും അവൻ നമുക്ക് നൽകുന്നു. നമുക്ക് അവനെ സേവിക്കാം, ഭക്തിയോടെ ആരാധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.